വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. 3-ാം അധ്യായം 30 വാക്യമുള്ള ദീർഘമായ ഒരു അധ്യായമാകയാൽ അധ്യായം മുഴുവൻ നമ്മൾ വായിക്കുന്നില്ലേ. വളരെ പരിചയമുള്ള ഒരധ്യായമാണ്. അധ്യായത്തിൻ്റെ സംഭവം നമുക്കറിയാം. നെബുക്കദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബമുണ്ടാക്കി, ആ ബിംബത്തെ നമസ്കരിക്കുവാനായിട്ട് തൻ്റെ രാജ്യത്തുള്ള സകല സ്ഥാനപതികളെയും പ്രധാന ദേശാധിപതികളെയും ന്യായാധിപന്മാരെയും ഭണ്ഡാര വിചാരന്മാരെയും മന്ത്രിമാരെയും ഒക്കെ വിളിച്ചിട്ട് വലിയ ഓർക്കസ്ട്രയൊക്കെ വച്ചിട്ട് നമ്മൾ 2-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ ദൂരാ സമഭൂമിയിൽ ഈ വലിയ ബിംബത്തെ നിർത്തി ഈ ഓർക്കസ്ട്ര ഒക്കെ പാടുമ്പോൾ നമസ്കരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ അത് അനുസരിക്കാതെ വന്ന 3 എബ്രായ ബാലന്മാരെ തീച്ചൂളയിൽ പിടിച്ചിടുന്ന ചിത്രവും ആ തീച്ചൂളയിൽ ദൈവം അവരെ അത്ഭുതകരമായി പ്രിസർവ് ചെയ്യുന്ന സംഭവമാണ് നമ്മൾ 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് 2-3 വിധത്തിലാണ്. പ്രവചനപരമായിട്ട് അത് പഠിക്കാൻ കഴിയും, ആത്മീയമായിട്ട് അത് പഠിക്കാൻ കഴിയും, നമ്മുടെ പ്രായോഗിക ജീവിതത്തിലുള്ള ബന്ധത്തിലും അത് പഠിക്കാൻ കഴിയും. ഈ 3 വിധത്തിലും അത് പഠിച്ച് വളരെയധികം ആത്മീയ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയും. എന്നാൽ നമ്മൾ പ്രവചനപരമായിട്ട് ഈ ബുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാവചനികരമായിട്ട് എന്താണ് ഈ അധ്യായത്തിൻ്റെ പ്രാധാന്യത എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കാം. നമ്മൾ 3, 4, 5, 6 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം, 6 അതായത് 3-ാം അധ്യായം തുടങ്ങി 6-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങൾ വാസ്തവത്തിൽ ആ കാലഘട്ടത്തിൽ നിലനിന്ന മോറൽ ആൻഡ് റിലീജിയസ് കണ്ടീഷൻ, സാന്മാർഗികവും മതപരവുമായിട്ടുള്ള അവരുടെ ആ ഒരു സ്ഥിതിയെ നമുക്ക് വരച്ചു തരുമ്പോൾ ലോക ജാതീയ ഭരണകൂടത്തിൻ്റെ അന്ത്യത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളുടെ നിഴലായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് കഴിയുന്നു. നമുക്കറിയാം ജാതികളുടെ കാലഘട്ടത്തെക്കുറിച്ചാണ് ദാനിയേലിന്റെ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത്. ഇവിടെ നോക്കുക, 3 ബാലന്മാരെ പിടിച്ച് തീച്ചൂളയിൽ ഇട്ട് കളയും. ഒരു ബിംബത്തെ നമസ്കരിക്കാഞ്ഞതിന്റെ ഫലമായി തീച്ചൂളയിൽ പിടിച്ച് 3 ബാലന്മാരെ ഇടുന്ന ചിത്രം നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. ഇത് വാസ്തവത്തിൽ അന്ത്യകാലത്ത് അന്തിക്രിസ്തു ഒരു വലിയ ബിംബത്തെ നാട്ടിയിട്ട് ലോകത്തിലുള്ളവരോട് പ്രത്യേകിച്ച് യഹൂദന്മാരോട് നമസ്കരിക്കാൻ പറയുമ്പോൾ നമസ്കരിക്കാത്ത യഹൂദൻ അനുഭവിക്കുന്ന പീഡയാണ് ഈ 3 ബാലന്മാർ തീച്ചൂളയിൽ കിടന്ന് അനുഭവിച്ച ചിത്രം. അവർ പീഡിപ്പിക്കപ്പെടുമെന്ന് മാത്രമല്ല, യഹൂദന്മാരിൽ 3 ബാലന്മാരെ തീച്ചൂളയിൽ ദൈവം പ്രിസർവ് ചെയ്ത പോലെ യഹൂദനെ ദൈവം പ്രിസർവ് ചെയ്യും എന്നുള്ളതും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ പ്രവചനപരമായിട്ടുള്ള പഠനത്തിന്റെ നിഴലായിട്ട് ഈ 3-ാം അധ്യായം നിൽക്കുന്നു. 3-ാം അധ്യായവും 6-ാം അധ്യായത്തെ നമ്മൾ വരുമ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട്. അതായത് ദാനിയേലിനെ പിടിച്ച് സിംഹത്തിൻ്റെ ഗുഹയിലിടുന്നതും സിംഹത്തിൻ്റെ ഗുഹയിൽ ദാനിയേലിനെ സിംഹം തിന്നുകളയാതെ സൂക്ഷിക്കുന്നതും 3-ാം അധ്യായവും 6-ാം അധ്യായവും അവിടെ രണ്ടും പറഞ്ഞിരിക്കുന്ന കഥ അത്ഭുതകരമായ ദൈവത്തിൻ്റെ ശക്തി ഇസ്രായേൽ ജനത്തിനു വേണ്ടി വ്യാപരിപ്പിച്ച് അവരിലൊരു കൂട്ടം ആളുകളെ പ്രിസേർവ് ചെയ്യുന്ന വലിയൊരു ചിത്രമാണ് നിഴലായിട്ട് നമുക്ക് ഈ 3-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആത്മീകമായി നമ്മൾ പഠിച്ചു നോക്കിയാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവജനത്തിന് പരിശോധനകളും തീച്ചൂളയുടെ അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ അവരെ കൈവിടാതെ ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ കരുതുന്ന സൂക്ഷിക്കുന്ന മനോഹരമായ ചിത്രത്തിൻ്റെ പഠനവുമാണ്. ഇന്ന് രാത്രിയിൽ ദൈവം അനുവദിക്കുന്നതനുസരിച്ച് നമുക്കവിടെ ആ ഭാഗത്തെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം. പ്രാരംഭമായി നമ്മൾ ഈ അധ്യായം എഴുതുമ്പോഴുള്ള രാജാവിനെ കുറിച്ചുള്ള സാഹചര്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. 1, ഈ അധ്യായം എഴുതുമ്പോൾ ഏകദേശം ഈ 2-ാം അധ്യായത്തിൻ്റെ സംഭവം, അതായത് 2-ാം അധ്യായത്തിൽ പ്രാർത്ഥന ഓർത്തതുപോലെ ആ ബിംബത്തെക്കുറിച്ചൊക്കെ ഉള്ള സ്വപ്നം നെബുക്കദ്നേസർ രാജാവ് കണ്ടു. അത് കണ്ടിട്ട് 23 വർഷം കഴിഞ്ഞിട്ടാണ് 3-ാം അധ്യായത്തിൻ്റെ സംഭവം. 23 വർഷം കഴിഞ്ഞു. കുറച്ചുകൂടെ സൂക്ഷ്മമായി പരിശോധന നടത്തുകയാണെങ്കിൽ നമുക്കവിടെ കുറച്ചുകൂടെ പഠിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് രാജാവ്, ഈ ബാബിലോൺ രാജാവ് 3 പ്രാവശ്യം യെരുശലേമിനെ ആക്രമിക്കുന്നുണ്ട്. ഒറ്റ പ്രാവശ്യം കൊണ്ടല്ല യെരുശലേമിനെ തീ വെച്ച് നശിപ്പിച്ചില്ലായ്മയാക്കുന്നത്, 3 പ്രാവശ്യം ആക്രമിക്കുന്നു. അതായത് 2-ാം അധ്യായത്തിലെ സംഭവം നടക്കുമ്പോൾ ആദ്യത്തെ ഇൻവേഷൻ, അതായത് BC 606 ആദ്യത്തെ ഇൻവേഷൻ, ബാബിലോൺ യെരുശലേമിനെ ആക്രമിക്കുന്ന ആദ്യ കാലഘട്ടം BC 606 രണ്ടാമത്തെ ആക്രമണം നടക്കുന്നത് BC 598 BC 598 ഏകദേശം 20 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ BC 598 ആക്രമണത്തിലാണ് ദേവാലയത്തിൻ്റെ ഉപകരണങ്ങളും മറ്റും രാജാവ് എടുത്തുകൊണ്ട് ബാബേലിൽ വരുന്നത്. മൂന്നാമത്തെ ആക്രമണം BC 587 നടക്കുന്നു. 587 BC 587 ആക്രമണത്തിലാണ് യെരുശലേം മുഴുവൻ തീ വെച്ച് നശിപ്പിച്ച് അവിടുത്തെ ഹോളി ലാൻഡ് ഡെസലേറ്റ്, അതായത് അത് ശൂന്യമാക്കി ശത്രു തീർക്കുന്നത് ആ സന്ദർഭത്തിലാണ്. എന്നാൽ അന്നത്തെ കാലത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ അന്നത്തെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ദേവനാണ് അവിടെ വസിക്കുന്ന ദേവനെക്കാട്ടിൽ ശക്തൻ, അതുകൊണ്ടാണ് എനിക്ക് വിജയം കിട്ടിയിരിക്കുന്നത്. ബാബേലിലെ രാജാവിൻ്റെ ചിന്തയും അത് തന്നെയാണ്. നെബുക്കദ്നേസർ രാജാവിൻ്റെ ഹൃദയത്തിൽ രണ്ടാം അധ്യായത്തിൻ്റെ സംഭവങ്ങളൊന്നും ഒരു സ്വാധീനതയും ആത്മീയമായി നടത്തിയിട്ടില്ലേ? രണ്ടാം അധ്യായത്തിൻ്റെ 47 വാക്യത്തിൽ താൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനും ആകുന്നു, സത്യമെന്ന് കൽപ്പിച്ചു. രണ്ടാം അധ്യായത്തിൻ്റെ 47 വാക്യത്തിൽ താൻ മറന്നുപോയ സ്വപ്നം ദാനിയേൽ വിവരിച്ച് പറഞ്ഞിട്ട് അതിന് വ്യാഖ്യാനം പറയുമ്പോൾ, നിങ്ങളുടെ ദൈവം വലിയവനാണെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലൊരു ദേവനില്ലെന്ന് പറഞ്ഞ ഈ രാജാവ്, നമ്മൾ 3:15 വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, 15 അവസാനം, നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടിയിപ്പാൻ വിഴിയിക്കുന്ന ദേവനാ. ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ ദൈവം ദേവാദി ദൈവമാണ്, അതുപോലൊരു ദേവനില്ലേ. എന്നാൽ 23 വർഷം കഴിഞ്ഞപ്പോൾ അതേ രാജാവ് ചോദിക്കുകയാണ്, എന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിടിയിപ്പാൻ കഴിയുന്ന ദേവനാരാണ്? അപ്പം തന്നെ ചിന്തിച്ചു നോക്കിയേ, ഈ വ്യാഖ്യാനമൊക്കെ കേട്ടപ്പോൾ, സ്വപ്നങ്ങൾ വീണ്ടും ദാനിയേൽ പറഞ്ഞപ്പോൾ, ആത്മീകമായി ഉന്നതമായ ഒരു നിലവാരത്തിൽ നെബുക്കദ്നേസർ ഉയർന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. അവിടെ ദാനിയേലിൻ്റെ ദൈവത്തെ അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ ആത്മീകമായി തന്നെ അത് സ്വാധീനിച്ചില്ലേ? തൻ്റെ ഹൃദയം വിനയപ്പെട്ടില്ലേ? വാസ്തവത്തിൽ ഇവിടെ താൻ ചലഞ്ച് ചെയ്യാണ്, എൻ്റെ കയ്യിൽ നിന്ന് വിടിയിപ്പാൻ കഴിയുന്ന ദേവൻ ആരാണ്? ഈ രണ്ടാം അധ്യായത്തിൻ്റെ സംഭവം രാജാവിനെ വേണ്ടവണ്ണം സ്വാധീനിച്ചിരുന്നുവെങ്കിൽ, ആത്മീകമായി വിനയപ്പെടുത്തിയിരുന്നെങ്കിൽ, ആത്മീയത്വത്തിൻ്റെ ലക്ഷണം എന്താ? വിനയമാണ്, ഹംബിൾനെസ് ആണ്, ഹ്യൂമിലിറ്റി. യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മളിൽ വളരുമ്പോൾ അതാണ് ആത്മീകനായി തീരുന്നത്. ഈ ആത്മീകത്വം, ആ ഹ്യൂമിലിറ്റി രാജാവിൽ കാണുവാൻ കഴിയുന്നില്ലേ? നമ്മൾ അതുകൂടെ ചിന്തിച്ച് നോക്കുക. മാത്രമല്ല, ഇവിടെ താൻ ദേവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ, താൻ ആരാധിക്കുന്ന മർദോക്ക് എന്ന് പറയുന്ന ദേവനാണ് യഹോവയായ ദൈവത്തെക്കാൾ ഉന്നതനെന്ന് താൻ വെല്ലുവിളിക്കുകയാണ്. ബാബിലോണിന്റെ ആ വിശ്വാസ പ്രമാണം അനുസരിച്ച് അവരുടെ രാജാവ് മതത്തിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെയും പരമാധികാരിയും അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ രാജാവ് ഈ ബിംബം നാട്ടുമ്പോൾ ജഫേസൻ ഒക്കെ പറയുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, രാജാവ് തന്നെ തന്നെയാണ് ഈ ബിംബത്തിലൂടെ കാണിക്കുന്നുള്ളത് അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ ഈ സന്ദർഭത്തിലാണ് ഈ 3 ബാലന്മാർ ആ ചലഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഏത് ദേവൻ വിടുവിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവരാ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തീച്ചുളയിലേക്ക് അവർ കടന്നു പോവുകയാണ്. ആ തീച്ചുളയിൽ ദൈവം അത്ഭുതകരമായി അവരെ പ്രിസർവ് ചെയ്തു. അതിൻ്റെ ചിത്രമുണ്ട്, ഒരു ഒരു ചെറിയ ഡ്രോയിങ് ആണ്, അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട്. യെസ്, അവിടെ നോക്കിയേ, രാജാവ് അത്ഭുതകരമായി തീച്ചുളയിൽ കൂടെ നടക്കുന്ന ബാലന്മാരും അവരോട് ചേർന്ന് മറ്റൊരുവനൂടെ നടക്കുന്നുണ്ട്. കഥാവായ യേശുക്രിസ്തുവാണ്. ആ സംഭവം കണ്ടുകൊണ്ട് രാജാവ് അത്ഭുതപ്പെട്ട് നോക്കുന്ന ചിത്രമാണ്. എന്നാൽ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് ഫോർ ഷാഡോയിങ് ദ പ്രിസർവേഷൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ ജൂയിഷ് റിമനൻ വെൻ ആന്റിക്രൈസ്റ്റ് സെറ്റ് ഹിസ് ഇമേജ് ഇൻ ദ ലേറ്റർ ടൈംസ്. അന്ത്യകാലത്ത് അന്തിക്രിസ്തു തൻ്റെ ബിംബം ഇതുപോലെ സ്ഥാപിച്ചിട്ട് ആരാധിക്കാൻ പറയുമ്പോൾ ആരാധിക്കാത്ത ഒരു കൂട്ടം യഹൂദന്മാരുണ്ടായിരിക്കും. ദേവാലയത്തിൽ തൻ്റെ ബിംബം സ്ഥാപിക്കും. നമുക്ക് ആ ഭാഗത്തിലേക്ക് കടന്നു വന്ന് അതൊന്ന് പരിശോധിക്കാം. അവിടെ ദൈവം ഒരു കൂട്ടം യഹൂദനെ സ്പെഷ്യലി പ്രിസർവ് ചെയ്യുന്നത് വെളിപാട് ഉത്സവത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തിലേക്ക് അല്പമായിട്ട് കടന്നു പോകാം. ആധുനിക ലോകത്തോടുള്ള ബന്ധത്തിലും ആധുനിക സംഭവത്തോടുള്ള ബന്ധത്തിലും പലതും നമ്മെ ഈ അർത്ഥത്തിൽ പഠിപ്പിക്കുന്നതാണ്. ആദ്യമായി നമുക്ക് നോക്കാം, 1 വാക്യത്തിൽ രാജാവ് നാട്യ ബിംബത്തിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ട്. നോക്കിയാട്ടെ ഒന്നാം വാക്യം. നെബുക്കദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി, അതിൻ്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദൂരാ സമഭൂമിയിൽ നിർത്തി. 60 cubits height and 6 cubits width. വലിയ ബിംബമാണ്. ഒരു ക്യൂബിറ്റ് 18 inch ആണെന്ന് കൂട്ടിയാൽ ഏകദേശം 90 അടി കളരമുണ്ട് ഈ ബിംബത്തിന്. 90 അടി കളരം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിൻ്റെ വലുപ്പം 90 അടി കളരവും അതുപോലെ തന്നെ 9 അടി വീതിയുമുള്ള ഒരു ബിംബം. വളരെ ക്രിട്ടിക്സ് പറയുന്നുണ്ട് അത്രയും സ്വർണം അന്ന് ഒരു ബിംബത്തെ ഉണ്ടാക്കുവാൻ എടുക്കുവാൻ ലോകത്തിലില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഒരു സ്വർണബിംബം എന്ന് പറഞ്ഞപ്പോൾ ഇത് പൊള്ളയാണോ തടി കൊണ്ട് പണിതിട്ട് പൊന്നു പൊതിഞ്ഞതാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ലേ. അത് പൊന്നുകൊണ്ട് പൊതിയപ്പെട്ട തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ബിംബമായിരിക്കുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഏതായാലും എന്തുമായിക്കൊള്ളട്ടെ, രാജാവ് ഒരു സ്വർണബിംബം നാട്ടി. 90 അടി ഉയരമുള്ള ഒരു ബിംബം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കെട്ടിടത്തോളം ബന്ധത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുകയും ഇതിനെക്കുറിച്ച് ഡൈമെൻഷൻ പഠിച്ചിട്ട് പറയുന്നത് ആ വലിപ്പത്തോടുള്ള ബന്ധത്തിൽ ആ ബിംബത്തിന് വലിയ വണ്ണമില്ലായിരുന്നു. ഒരു ലീൻ മാൻഡുകൂട്ട്, വളരെ ഉയരമുള്ള ഒരു ബിംബം. എന്തിനാണ് താനിതിനെ കൊണ്ടുവന്ന് ദൂരാ സമഭൂമിയിൽ നിർത്തിയെന്ന് ചോദിച്ചാൽ, കെട്ടിടങ്ങളും ഉന്നതമായ സൗധങ്ങളുമുള്ള ബാബിലോണിൽ അവിടെ വച്ച് ഈ ബിംബത്തിൻ്റെ മഹത്വം മങ്ങിപ്പോകാതെ മാത്രമല്ല എല്ലാവർക്കും നമസ്കരിപ്പാൻ ഉതകുന്ന വിധത്തിൽ ദൂരാ സമഭൂമിയിൽ ആ ബിംബത്തെ കൊണ്ട് നിർത്തുകയാണ്. നമ്മൾ ഇവിടെ ഒന്ന് നോക്കിയാട്ടെ, 60 പരിശുദ്ധാത്മാവ് എഴുതി 60 മുഴം ഉയരവും 6 മുഴം വീതിയും. അന്തിക്രിസ്തു നാട്ടാൻ പോകുന്ന ബിംബത്തോടുള്ള ബന്ധത്തിൽ ആ മനുഷ്യന്റെ സംഖ്യ വെളിപാട് പുസ്തകം 13:18 പറയുമ്പോൾ 666. ഈ ബിംബത്തിൽ നമ്മൾ കടന്നു വന്ന് ശ്രദ്ധിക്കുന്നു 6 സംഖ്യകളാണ്. 6 × 10 = 6. 6 ഗുണനങ്ങൾ അവിടെ കാണുമ്പോൾ അന്തിക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പാപത്തിൻ്റെ മനുഷ്യന് വെളിപാട് 13:18 പറഞ്ഞിരിക്കുന്നതും 3:6 ആണ്. 666 ആറ് മനുഷ്യൻ്റെ സംഖ്യയാണ്. 7 പൂർണ്ണതയുടെ സംഖ്യയാണ്. ദൈവം 7-ാം ദിവസം സ്വസ്ഥത അനുഭവിച്ചു. പൂർണ്ണതയിൽ നിന്ന് കുറവുള്ള 6-ാം ദിവസം മനുഷ്യനെ 6-ാം ദിവസം സൃഷ്ടിച്ചു. മനുഷ്യന് 6 ദിവസം വേല ചെയ്യുവാൻ സമയം കൊടുത്തു. 6 ദിവസം വേല ചെയ്യുക, 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ടു. 6 അപൂർണതയുടെ സംഖ്യയാണ്. 7 പൂർണ്ണതയുടെ സംഖ്യയാണ്. നോക്കുക, ഇവിടെ ഈ ബിംബത്തോടുള്ള ബന്ധത്തിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ബിംബം വാസ്തവത്തിൽ അന്തിക്രിസ്തു സ്ഥാപിക്കുന്ന ബിംബത്തിൻ്റെ വാസ്തവത്തിൽ പ്രതീകമായി നിൽക്കുന്നു. 2-7 വരെ വായിക്കുമ്പോൾ രാജാവിൻ്റെ ഡിക്ലറേഷൻ കാണുന്നു. നമ്മളത് മുഴുവൻ വായിക്കേണ്ട. വലിയ മഹത്തുക്കളെ വിളിച്ചു കൂട്ടുകയാണ്. തൻ്റെ രാജ്യം വിസ്തൃതമായി കഴിഞ്ഞു, ഈജിപ്തും പിടിച്ചെടുത്തു, വളരെ വിപുലമായി കഴിഞ്ഞു, അനേക ദേവന്മാരെ ഉള്ള ദേശങ്ങളെ താൻ പിടിച്ചടക്കി. തനിക്കിപ്പോൾ ആവശ്യമായിരിക്കുന്നത് ഒരു സ്റ്റേറ്റ് റിലീജിയൻ വേണം. ഈ രാഷ്ട്രങ്ങളെ മുഴുവൻ ഒന്നിപ്പിച്ചു നിർത്തുന്ന, അനേകം മതങ്ങൾ ഉൾപ്പെട്ടിരുന്ന അനേക രാജ്യങ്ങളെ ദേവന്മാരെ ആരാധിച്ച ദേശം പിടിച്ചെടുത്തപ്പോൾ ഇവരെ എല്ലാം കൂടെ യുണൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് റിലീജിയൻ വേണം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അന്ത്യകാലത്തെ സംഭവത്തിൻ്റെ മനോഹരമായ നിഴലാണ്. അന്ത്യകാലത്ത് വെളിപാട് ദിവസം 13-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മളവിടെ വായിക്കുന്നു, ലോകം ഒരു ഭരണാധികാരിയുടെ കീഴിൽ ആകുമെന്ന് മാത്രമല്ലേ, ഒരു ഏകലോക മതവും ലോകത്തിൽ സ്ഥാപിതമാകും. ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാതെ ഓർപ്പിക്കട്ടെ. എക്യൂമിനിസം, വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ, ഏകലോക മതത്തിൻ്റെ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടുമ്പോൾ ഞാൻ ആരെയും ചോദ്യം ചെയ്യുകയൊന്നുമല്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ക്രിസ്ത്യ സമൂഹം തന്നെ, സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവർ, യെസ് ഇറ്റലി അസീസിയിലെ പോപ്പ് തന്നെ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടി, ഇന്ത്യയിൽ നിന്നുള്ള സന്യാസിമാരും ടിബറ്റിൽ നിന്നുള്ള ദലൈലാമയും അതുപോലെ യൂറോപ്പിൽ നിന്നുള്ള ലിബറൽ ക്രിസ്ത്യൻ തിയോളജിയൻസും ആഫ്രിക്കയിൽ നിന്ന് വടുക്കളെ ആരാധിക്കുന്ന മന്ത്രവാദികളും ലോകത്തിലുള്ള മിക്ക മതങ്ങളുടെ പ്രതിനിധികളും വന്നപ്പോൾ സർവമത പ്രാർത്ഥന കഴിച്ചപ്പോൾ പോപ്പും അവരുടെ കൈകൾ ഒന്നിച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പോപ്പ് അസീസിയിൽ പ്രസ്താവിച്ച പ്രസ്താവന, There are many paths to God. ദൈവത്തിങ്കിലേക്ക് അനേക വഴികളുണ്ട്. ഒരു ക്രിസ്തീയ സഭയുടെ നേതാവ് പ്രഖ്യാപിച്ചു, ദൈവത്തിങ്കിലേക്ക് അനേക വഴികളുണ്ട്. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തു പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാനല്ലാതെ എൻ്റെ പിതാവിൻ്റെ സന്നിലേക്ക് വേറെ വഴിയില്ല. ഈ സന്ധിയിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഒരു സർവലോക മതം വാസ്തവത്തിലുണ്ടാകുവാൻ അതിൻ്റെ അടിത്തറകൾ പാകിക്കഴിഞ്ഞു. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ യു എൻ തന്നെ 5 വർഷത്തേക്ക് ഒരു പ്രോഗ്രാം അവർ ഉണ്ടാക്കിക്കഴിഞ്ഞു. ഒരു വൺ വേൾഡ് റിലീജിയന് വേണ്ടി യു എൻ ഫണ്ട് ചെയ്തുകൊണ്ട് ഒരു ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം എടുക്കണമെങ്കിൽ ഞാനൊരു ദിവസം അതിനെക്കുറിച്ച് തന്നെയുള്ളൊരു ക്ലാസ് വേണമെങ്കിൽ എടുക്കാം. അത്ര പ്രാധാന്യമായ ഒരു മൂവ്മെൻ്റ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു വേൾഡ് റിലീജിയന് വേണ്ടി. നോക്കുക, ഇവിടെയും നോക്കുക, ഒരു ഒരു എല്ലാവരുടെ ആരാധന ഈ ബിംബത്തിലേക്ക് കേന്ദ്രീകരിപ്പാൻ പല മതങ്ങളെ കൊണ്ടും പല ആരാധനയും നടത്തിയിരുന്ന ലോകത്തിലുള്ള സകല മനുഷ്യരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ് റിലീജിയൻ സ്ഥാപിപ്പിക്കുകയായിരുന്നു ഇവിടെ നെബുക്കദ്നേസർ രാജാവ്. ഒരേകലോക രാജ്യവും ഒരേകലോക മതവും അന്ത്യകാലത്ത് വെളിപ്പെടാൻ പോകുന്ന സംഭവത്തിൻ്റെ മനോഹരമായ ചിത്രം ഇവിടെ അതോടുള്ള ബന്ധത്തിലൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അവിടെ ബാലിൻ്റെ പുരോഹിതന്മാർ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും വസ്ത്രഭൂഷിതരായി ബാലിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് കടന്നു വരുന്നു. നാം അതിൻ്റെ 5-ാം വാക്യത്തിൽ കാഹളം, കുഴൽ, തമ്പുരു, കിന്നര, വീണം, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നോക്കി അവിടെയുള്ള ആത്മീകമായ അന്തരീക്ഷം, മനുഷ്യൻ്റെ സെൻസസിനെ അടിച്ചുണർത്തുന്ന വീണകളും എല്ലാ കാര്യങ്ങളും തമ്പുരും ഈർത്തിക്കൊണ്ട് വലിയ വലിയ ഒരു ഒരു സ്റ്റേറപ്പിയത ഒരു സീനാണ് അവിടെ കാണുന്നത്. മാത്രമല്ല വലിയ സ്വർണം കൊണ്ടുണ്ടാക്കപ്പെട്ട ബിംബം ആ ഉദിച്ചു വരുന്ന സൂര്യനിൽ അതും വെട്ടിത്തിളങ്ങുകയാണ്. മനുഷ്യൻ മുഴുവൻ ഇമോഷണലായി സ്റ്റേഡപ്പായിട്ട് അവർ വീഴുന്ന ചിത്രമെന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും വീണ് നമസ്കരിക്കുകയാണ്. രാജാവ് എന്തിനാണ് ഈ തങ്കം കൊണ്ടുള്ള ബിംബം നിർമ്മിച്ചത്? 2:38 നോക്കുക, അവിടെ തങ്കം കൊണ്ടുള്ള തല, പൊന്നുകൊണ്ടുള്ള തിരുമനസ് കൊണ്ട് തന്നെ തിരുമനസിന്റെ ശേഷം തിരുമേനയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വം ഉത്ഭവിക്കും. 2:38-39 വായിക്കുന്നു. 2-ാം അധ്യായത്തിൽ കണ്ട ബിംബത്തിൽ തങ്കം കൊണ്ടുള്ള തലയാണ് തിരുമനസ്, ബാബിലോൺ രാജാവ്. എന്നാൽ തിരുമേനി മാറും, തിരുമേനിയെക്കാട്ടിൽ താണതായ മറ്റൊരു രാജ്യത്വം അതിൻ്റെ ശേഷം വരും. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കർത്താവ് വന്ന് രാജ്യം സ്ഥാപിക്കുന്നവരെ, കർത്താവാണോ വരുന്നതെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ഭൂമിയിൽ എന്നും നിലനിൽക്കുന്ന ഒരു രാജ്യം വരുമെന്നുള്ളത് അറിയാം. ആ രാജ്യം വരുന്നതുവരെ തൻ്റെ രാജ്യം നിലനിൽക്കണം. തങ്കം കൊണ്ടുള്ള തല മാത്രം പോരാ, അതിൻ്റെ നെഞ്ചും കൈയും മുഴുവൻ തങ്കം കൊണ്ട് വേണം. മറ്റൊരു ചിന്തിച്ചാൽ തൻ്റെ രാജ്യം ദൈവം പറഞ്ഞ പോലെ മാറിപ്പോകുവാൻ പാടില്ല, അത് നിലനിൽക്കണം. കാരണം തന്നെ ചലഞ്ച് ചെയ്യാൻ ആരുമില്ലേ? തൻ്റെ ഹൃദയം നമ്മൾ 4:31 വായിച്ചു നോക്കിയേ. 4:30 ഇത് ഞാൻ എൻ്റെ തലമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വമായിട്ട് രാജധാനിക്കായിട്ട് പണിത മഹതിയം ബാബിലോണല്ലയോ എന്ന് രാജാവ് പറയുന്നു തുടങ്ങി. തൻ്റെ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ, താൻ ദൈവത്തെ ചലഞ്ച് ചെയ്യുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വിടിയിപ്പാൻ കഴിയുന്ന ദേവനാരാണ്? താൻ അതുപോലെ ഒരു ഒരു എക്സോൾട്ടഡായി ഭയങ്കര അഹങ്കാരിയായി താൻ മാറി രാജാവ്. പിന്നീട് നമ്മൾ പഠിക്കാൻ പോവുകയാണ് കാളയെ പോലെ ദൈവം പുല്ല് തീറ്റിക്കുന്ന ചിത്രം. എന്നാൽ ഇവിടെ നോക്കുക, തൻ്റെ മാനസിക സ്ഥിതി, എന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിടിയിപ്പാൻ ഏത് ദേവന് കഴിയും? മാത്രമല്ല എൻ്റെ ധനം കൊണ്ടും ആഹാത്മ്യം കൊണ്ടുമാണ് ഞാൻ പണിത മഹതി, ഞാൻ ബാബിലോണാണ്. തൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉദിച്ചു, തങ്കം കൊണ്ടുള്ള തല മാറി വെള്ളി കൊണ്ടുള്ള നെയ്യും കഴിച്ചും അതിൻ്റെ ശേഷം താമ്രം കൊണ്ടുള്ള അരയും ഇരുമ്പ് കൊണ്ടുള്ള കാലുകളും വരണ്ട, എൻ്റെ രാജ്യം ഈ ലോകത്തിൽ മറ്റൊരു രാജ്യം എന്ന് നിലനിൽക്കുന്ന രാജ്യം വരുന്നതുവരെ നിൽക്കണം, മുഴുവൻ തങ്കം കൊണ്ടായിക്കൊള്ളട്ടെ. അത് 2-ാം അധ്യായത്തിൽ ദൈവം വെളിപ്പെടുത്തിയ ആലോചന, 3-ാം അധ്യായത്തിലെ ചിത്രം മനുഷ്യൻ്റെ ആലോചന. ദൈവത്തിൻ്റെ ചിന്തയും മനുഷ്യൻ്റെ ചിന്തയുമായിട്ടുള്ള വലിയ വ്യത്യാസം ശ്രദ്ധിച്ചു നോക്കുക. അത് രാജാവ് തന്നെയാണ് എന്നൊരു ചിന്താഗതി രാജാവിനുണ്ടായിരുന്നു. ജഫേസൻ ബ്രൗൺ കമൻട്രി ഒക്കെ പറയുന്നത് രാജാവ് തന്നെ, രാജാവിൻ്റെ ആ പേഴ്സണിഫിക്കേഷൻ ആയിരുന്നു ആ ബിംബം എന്നുള്ളത് അവരുടെ അടുത്ത് പറയുന്നു. എന്നാൽ നമുക്ക് ഈ ബിംബത്തോടുള്ള ബന്ധത്തിൽ, അന്ത്യകാല സംഭവത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. വചനം വളരെ വ്യക്തമായൊരു സത്യം പഠിപ്പിക്കുന്നു. പ്രവചനത്തിൽ പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒരല്പം ഓടോട്ട് കടന്നു പോകട്ടെ. നോക്കുക, കാലം അധികം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തെസ്സലോനിക്കേ ലേഖനത്തിൽ 2:1-12 വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഒരു ഭാഗം വായിക്കുന്നുണ്ട്. 2:1-12 1-12 വാക്യം അവിടെ മുഴുവൻ വായിക്കണ്ട, ഞാൻ അവിടെ ഒന്ന് ചൂണ്ടിക്കാണിക്കാമെന്ന് മാത്രം. 2:2-12 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വ്യക്തമായി കാണാൻ കഴിയുന്ന കാര്യം, ദ മാൻ ഓഫ് സിൻ, പാപത്തിൻ്റെ മനുഷ്യൻ അല്ലെങ്കിൽ അധർമ്മമൂർത്തി അന്തിക്രിസ്തു വെളിപ്പെടാൻ പോവുകയാണ്. എന്നാൽ അന്തിക്രിസ്തു വെളിപ്പെടുന്നതിന് മുമ്പ് നമുക്ക് വളരെ വ്യക്തമായി അവിടെ വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ജനം ഇവിടെ നിന്ന് മാറ്റപ്പെടണം. റാപ്ചർ ഉത്രാവണം, യേശുക്രിസ്തു അധ്യാകാശത്തിൽ വരണം, അവൻ്റെ കാഹളം ധ്വനിപ്പിക്കണം, ദൈവത്തിൻ്റെ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടണം. തിരുവചനത്തിൽ വായിക്കുന്ന പോലെ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോളെ വ്യാപരിക്കുന്നുവെങ്കിലും തടുക്കുന്നവൻ വഴി നിന്ന് മാറണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അതായത് ലോകത്തെ ഭരിക്കുന്ന ഒരു ഭരണകർത്താവ്, അന്തിക്രിസ്തു എന്ന് വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു സർവ്വലോക അധിപതി, അവൻ എഴുന്നേറ്റ് വരണമെങ്കിൽ ദൈവത്തിൻ്റെ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടണം. ഞാനും നിങ്ങളും മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അന്തിക്രിസ്തു കൂടെ വെളിപ്പെടും. എന്നാൽ അന്തിക്രിസ്തു വെളിപ്പെട്ട് കഴിയുമ്പോൾ തന്നെ ഏറ്റവും അധികം ലോകത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് തീരും. ഇന്നത്തെ ലോക രാഷ്ട്രീയ സ്ഥിതി നമ്മൾ ചിന്തിച്ചാൽ അതിനുള്ള സാഹചര്യം ഒരുങ്ങിക്കഴിക്കും. വെളിപ്പാട് പുസ്തകം 6 എടുത്ത് പഠിപ്പിക്കണം, പക്ഷേ സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നില്ലേ. കുഞ്ഞാട് മുദ്രയിൽ നിന്ന് പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ മേലിരിക്കുന്നവൻ്റെ ശിരസിൽ കിരീടമുണ്ട്, കയ്യിലൊരു വില്ലുണ്ട്, അമ്പില്ലേ. അവ ജയിക്കുന്നതിനായും ജയിക്കാനായും പുറപ്പെട്ടു. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ പറയുന്ന വാക്ക് 6 ഒന്നും രണ്ടും വാക്യത്തിലെ കുഞ്ഞാട് മുദ്രയിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. അവൻ ജയിക്കുന്നതിനായും ജയിക്കാനായും പുറപ്പെട്ടു. ആ കിരീടത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഗ്രീക്കിൽ മൂലഭാഷയിൽ സ്റ്റെഫനോസ് വിക്ടേഴ്സ് ക്രൗൺ. ഒരു വിജയാളിയായിട്ട് യുദ്ധം ചെയ്യാതെ കടന്നു പോവുകയാണ്. ആരാണിത്? അന്തിക്രിസ്തുവാണ്. വെളിപ്പാട് ദിവസം 4 നമ്മൾ വായിക്കുന്നു, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് യോഹന്നാൻ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. ദൈവസഭ കേൾക്കാൻ പോകുന്ന ശബ്ദം, ഇവിടെ കയറി വരിക. അവർ നിമിഷത്തിനുള്ളിൽ കണ്ണി വയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെട്ട് മത്യായസിലേക്ക് എടുത്തോളപ്പെടും. 4 അനന്തരം സംഭവിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. വെളിപ്പെടുത്തുമ്പോൾ 6 വെളിപ്പെടുത്തിയിട്ടുണ്ട്, കുഞ്ഞാട് സ്വർഗത്തിൽ മുദ്രയിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഭൂമിയിൽ ഒരു വെള്ളക്കുതിര പുറത്തൊരുത്തം പ്രത്യക്ഷപ്പെടുന്നു. വെള്ളക്കുതിര സമാധാനത്തിന്റെ അടയാളമാണ്. അവന്റെ മേലിരിക്കുന്നവൻ, അവന്റെ കയ്യിൽ വില്ലുണ്ട്, പക്ഷെ അമ്പില്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യുദ്ധം ചെയ്യാതെ വിജയത്തിലേക്ക് അവൻ കടന്നു പോകും. നോക്കുക, ലോകം ഇന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം സമാധാനമാണ്. പ്രത്യേകിച്ച് മധ്യപൂർവദേശം, കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചപ്പോൾ ഓർപ്പിക്കുകയുണ്ടായി, മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്താണ് സംഭവങ്ങൾ, അന്ത്യകാലത്തിന്റെ സംഭവങ്ങൾ. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചരിത്രങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിന്റെ പ്രദേശത്താണ്. ബാബിലോൺ, മേദ്യ പാർഷ്യ, ഗ്രീക്ക്, റോം സാമ്രാജ്യങ്ങൾ ആ സമുദ്രത്തിന്മേൽ കാറ്റടിച്ചു. ദാനിയേൽ 7, ആ സമുദ്രത്തിൽ നിന്ന് ഓരോ മൃഗങ്ങൾ കയറി വരുന്നു. അന്ത്യകാലത്തും അതുപോലെ ഈ മെഡിറ്ററേനിയൻ കടൽ പ്രദേശം ഉറങ്ങിക്കിടന്ന സ്ഥലമായിരുന്നു. യഹൂദൻ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടം വാസ്തവത്തിൽ ശബ്ദമുഹരിതമായി, യുദ്ധമുഹരിതമായി, പ്രശ്നമുഹരിതമായി, ആർക്കും പരിഹരിപ്പാൻ വയ്യാത്തൊരിടമായി. അന്ത്യകാലത്ത് ദൈവം യഹൂദനെ മടക്കി കൊണ്ടുവന്നു. നമ്മൾ ആ ഭാഗത്തുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ പല സമാധാന ഉടമ്പടികൾ കൊണ്ടുവന്നു. 1970 പലസ്റ്റീനികളും ഇസ്രയേലുമായിട്ട് സമാധാന കരാറ്, ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്, പീസ് ട്രീറ്റി ഉണ്ടാക്കി, പരാജയപ്പെട്ടു. ഗൾഫ് വാർ നടക്കുന്നു 90s. അതിന്റെ ശേഷം 93 ഓസ്ലോ പീസ് കരാർ കൊണ്ടുവന്നു, അതും തകർന്നുപോയി. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് 2005 പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടിയ റോഡ് പീസ് മാപ്പ് എന്നും പറഞ്ഞ് വീണ്ടും ഒരു സമാധാന കരാർ കൊണ്ടുവന്നു, അതിന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2005, കാരണം ഏത് രാഷ്ട്രീയ നേതാവും മധ്യപൂർവ്വ ദേശത്തിന്റെ പ്രശ്നം പരിഹരിച്ചാൽ നോബൽ പ്രൈസ് കിട്ടുന്ന വ്യക്തിയാകും, ലോകം അവനെ അംഗീകരിക്കും. കാരണം ആർക്കും പരിഹരിപ്പാൻ കഴിയുന്നില്ലേ. യാസർ അറാഫത്തും റാബിനും കൂടെ സമാധാന കരാർ ഒപ്പുവെച്ചപ്പോൾ നമുക്കറിയാം നോബൽ സമ്മാനം മേടിക്കുകയുണ്ടായി. പക്ഷെ റാബിൻ വെടിയേറ്റ് മരിക്കേണ്ടി വന്നു. സാദത്ത് ഇസ്രയേലുമായിട്ടുള്ള സംഭാഷണത്തിന് ആരംഭം കുറിച്ചു കൊടുത്തു. സാദത്ത് വെടിയേറ്റ് മരിക്കേണ്ടി വന്നു ഈജിപ്തിന്റെ പ്രസിഡന്റ്. നോക്കുക, കാരണം അത്ര പ്രശ്നമാണ്, ശബ്ദമുഖരിതമായ പ്രശ്നമാണ്. ലോകത്തിനറിയാം ഒരു 3-ലോകമത്സരത്തിലേക്ക് ഈ മധ്യപൂർവദേശം വലിച്ചിഴയ്ക്കും. അത് സംഭവിക്കാതിരിപ്പാൻ ഇതിനൊരു പരിഹാരം വരുത്തണം. ജോർജ് ബുഷിന് വാസ്തവത്തിൽ ഇറാഖിന്റെ യുദ്ധത്തിന്റെ പരാജയം അത് മറച്ചു കളയുവാൻ ഈ പീസ് അക്കോർഡ് താൻ കൊണ്ടുവരികയുണ്ടായി. താനും വിജയിച്ചിട്ടില്ലേ. എന്നാൽ ആ പ്രശ്നം, ആ പീസ് അക്കോർഡ് കൊണ്ട് വെച്ചത് ലോകത്തിൽ അപകടപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ എത്തിച്ചു. കാരണം എന്നാ, ജോർജ് ബുഷ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം കൊണ്ടുവന്ന പീസ് അക്കോർഡിന് റഷ്യൻസും യൂറോപ്യൻ യൂണിയനും UNഉം സപ്പോർട്ട് കൊടുത്തു. ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്തു. ആ സപ്പോർട്ട് അനുസരിച്ച് എന്താ സപ്പോർട്ട്? ഈ സ്ഥലങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പലസ്തീൻ രാഷ്ട്രം 2005 സ്ഥാപിക്കണം. നിങ്ങൾ ഏതാനും ദിവസം മുമ്പ് മനോരമയിൽ വന്ന വാർത്ത വായിച്ചോ, ഷിമോൻ പെറസ്, അതായത് ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി, പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രയേലെ പിടിച്ചെടുത്ത ഒരു സ്ഥലം പോലും വെച്ചുകൊണ്ടിരിക്കാൻ അവകാശമില്ല, അത് പലസ്തീനികൾക്ക് വിട്ടുകൊടുക്കണം. ഒരു ഫ്യൂ ഡേയ്സ് ബാക്ക്, ഒരാഴ്ച മുമ്പ് മനോരമയിൽ ആ വാർത്ത വന്ന് ഷിമോൻ പെറസ് ഇസ്രയേലിന്റെ പ്രൈം മിനിസ്റ്റർ, മുൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്നാൽ ഇസ്രയേല് ആ സ്ഥലം വിട്ടുകൊടുക്കാനായിട്ട് നിർബന്ധമായി കഴിഞ്ഞു. ഞാൻ ഓർപ്പിച്ചു വന്നത് ശബ്ദമുഹരിതമായ പ്രശ്നം, ഇത് സാമാന്യ മനുഷ്യന് പരിഹരിപ്പാൻ കഴിയുന്നില്ലേ. എന്നാൽ വചനം കൃത്യമായി പറയുന്നു, ഒരു മനുഷ്യൻ വന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്യും. ആ മനുഷ്യൻ അന്തിക്രിസ്തുവാണ്. നമുക്ക് വചനത്തിൽ ചിലത് മാത്രം നോക്കാം. ദാനിയേലിന്റെ പ്രവചനം തന്നെ നമുക്ക് മടങ്ങി വരാം. ദാനിയേലിന്റെ പുസ്തകത്തിൽ ആ 70 ആഴ്ചവട്ടത്തിന്റെ കണക്ക് എനിക്കറിയാം. ഇതിവിടെ ഇരിക്കുന്ന ഏറിയ പങ്കാളികൾക്കും അത് അറിഞ്ഞുകൂടാ, പഠിച്ചിട്ടില്ലേ, അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാനത് പിന്നീട് നമുക്ക് പഠിക്കാം 9 അധ്യായത്തിൽ വരുമ്പോൾ. അവിടെ 9 അധ്യായത്തിൽ ഒരു 70 ആഴ്ചവട്ടത്തിന്റെ കണക്കുണ്ട്. 69 ഒരാഴ്ചവട്ടം 7 വർഷമാണ്. 69 ആഴ്ചവട്ടം നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനിയും ഒരു ആഴ്ചവട്ടം കൂടെ ഇസ്രായേലിന് ശേഷിക്കുന്നു. 7 വർഷം. 7 വർഷം ഒരു മനുഷ്യൻ വന്ന് ഒരു സമാധാന കരാർ ഒപ്പു. അതിന്റെ 7 അധ്യായത്തിന്റെ 27 വാക്യം, അവൻ ഒരാഴ്ചവട്ടത്തോട് പലരോടും നിയമത്തെ കഠിനമാക്കും. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഹി ഷാൽ മേക്ക് എ സ്ട്രോങ് കവനന്റ് വിത്ത് മെനി ഫോർ 1 വീക്ക്. എ സ്ട്രോങ് കവനന്റ്, വളരെ ശക്തമായ ഒരു ഉടമ്പടി 1 വീക്ക് 7 വർഷത്തേക്ക് ഉണ്ടാക്കും. അത് അന്തിക്രിസ്തുവാണ്. അന്തിക്രിസ്തു വന്ന് നോക്കുക, സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിന് നിശ്ചയിച്ച 70 ആഴ്ചവട്ടത്തിൽ 69 ആഴ്ചവട്ടവും നിവർത്തിക്കപ്പെട്ടു. 69 ആഴ്ചവട്ട സമയത്താണ് അത് പൂർത്തീകരിച്ചപ്പോഴാണ് യേശു ക്രിസ്തു കൊല്ലപ്പെട്ടത്. വചനം എത്ര കൃത്യമാണെന്നും വാസ്തവത്തിൽ അത്ഭുതം കൂറി നമ്മളെ ആവേശഭരിതരായിത്തീരും ഈ 69 ആഴ്ചവട്ടം പഠിച്ചാൽ. എങ്ങനെ പറയാൻ സാധിക്കും ദൈവത്തിനല്ലാതെ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണ സമയം കൃത്യമായി പറഞ്ഞിരുന്നു. 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ അവിടെ വായിക്കുന്ന പോലെ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു, യേശു ക്രിസ്തു മരിച്ചു, അവൻ ആരുമില്ലെന്ന് വന്നു. എന്നാൽ 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ ടൈം ക്ലോക്ക് നിന്നുപോയി. ആ ക്ലോക്ക് വർക്ക് ചെയ്തില്ലേ? ആ ക്ലോക്ക് നിന്നിട്ട് ദൈവം ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊണ്ടു. ആ കാലഘട്ടമാണിത്, അത് സഭയുടെ പണിയുടെ കാലഘട്ടമാണ്. എന്നാൽ അത് അവസാനിക്കും. സഭയുടെ പണി പൂർത്തീകരിക്കുമ്പോൾ നിന്നുപോയ ക്ലോക്ക് 69 ആഴ്ചവട്ടത്തിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട 70 മാറും. അത് മാറണമെങ്കിൽ ഒരു 7 വർഷം കൂടെ കഴിയണം. ആ 7 വർഷം വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ഇസ്രായേലിനോടൊരു സമാധാന ഉടമ്പടി ഉണ്ടാക്കുമ്പോഴാണ് ആ ക്ലോക്കിന്റെ അവസാനത്തെ 7th year, 7th വർഷത്തിന്റെ ആരംഭം തുടങ്ങുന്നത്. പിന്നെ ഒരു കാര്യം തീർച്ചയാണ്, 7 വർഷം കഴിയുമ്പോൾ യേശു ക്രിസ്തു മടങ്ങി വന്നിരിക്കും. അന്തിക്രിസ്തു യഹൂദനോട് ഈ സമാധാനത്തിന് വേണ്ടി 7 വർഷത്തിന്റെ ഉടമ്പടി വെച്ചു കഴിഞ്ഞാൽ കൃത്യം 7 വർഷം കഴിയുമ്പോൾ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വരും. അതിന് തർക്കമില്ലേ? ആകെപ്പാട് സംശയമുള്ളത്, സഭ മാറ്റപ്പെട്ട ഉടനെ അന്തിക്രിസ്തു ഇസ്രായേലിനോട് സമാധാന കരാർ ഒപ്പുവെക്കുമോ എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന ഉടനെ ഒപ്പുവെക്കില്ലേ. അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ഒരു രാഷ്ട്രീയ നേതാവായി ലോകം അംഗീകരിച്ച് ആ വിധത്തിൽ ഉന്നതനായി തീർന്ന ശേഷം, ഒരു പക്ഷെങ്കിൽ അതിന് അല്പസമയമെടുക്കും, അതിൻ്റെ ശേഷം അദ്ദേഹം ഇസ്രായേലിനോട് ഒപ്പുവെക്കുമ്പോൾ, സമാധാന കരാർ കൊണ്ടുവരുമ്പോൾ 7th വർഷത്തിൻ്റെ അന്നത്തെ ആരംഭ സമയം തുടങ്ങും. എന്നാൽ എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, നമ്മൾ ഈ ദാനിയേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോണം. ഈ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ട് സമാധാന കരാർ ഉണ്ടാക്കുവാൻ വേണ്ടി മധ്യപൂർവദേശം കലുഷമായി കഴിഞ്ഞു, പ്രശ്നമുഖരിതമായി. അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടുവാൻ സമയമായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സഭ മാറ്റപ്പെടാൻ സമയമായി. വാസ്തവത്തിൽ അനേക പ്രവചന പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു അന്തിക്രിസ്തു ജീവിച്ചിരിപ്പുണ്ട്. അന്തിക്രിസ്തു ജീവിച്ചിരിപ്പുണ്ടെന്ന് അനേക പ്രവചന പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. എന്നാൽ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ സമയത്തിന് മുമ്പ് അവന് വെളിപ്പെടില്ലേ? നമ്മൾ എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും അവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലേ? തടുക്കുന്നവൻ വഴി നിന്ന് മാറും, അപ്പോൾ അധർമ്മൂർത്തി വെളിപ്പെട്ടു വരും. വളരെ പ്രധാനമായിട്ട് ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ നമ്മളത് മനസ്സിലാക്കണം. നമുക്ക് ദാനിയേൽ 11 നോക്കാം. 11, പതിനൊന്നിന്റെ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വാക്യം നോക്കി, അവന് പകരം നിന്ദ്യനായ ഒരുത്തൻ എഴുന്നേൽക്കും, അവന് അവർ രാജ്യത്വ പദവി കൊടുപ്പാൻ വിചാരിച്ചതല്ല, എങ്കിലും അവൻ സമാധാന കാലത്ത് വന്ന് ഉപായത്തോടെ രാജ്യത്വം കൈവശപ്പെടുത്തും. പ്രളയതുല്യമായ സൈന്യങ്ങളും നിയമങ്ങളും പ്രഭുവും കൂടെ അവന്റെ മുമ്പിൽ പ്രവഹിക്കപ്പെട്ട് തകർന്നു പോകും. ഇംഗ്ലീഷിൽ വായിച്ചാൽ, He shall come in peacefully and obtain the kingdom by flatteries. Okay? He shall come in peacefully and obtain the kingdom by flatteries. അവന് രാജ്യത്വമൊന്നും കൊടുക്കുവാൻ വിചാരിച്ചതല്ല, പക്ഷെങ്കിൽ സമാധാന കാലത്ത് വന്ന് തന്ത്രപൂർവമായി പ്രവർത്തിച്ച് അവൻ രാജ്യത്വം കൈവശപ്പെടുത്തും. വെളിപ്പാട് 6:1-2 വാക്യത്തിൽ വായിച്ചതുപോലെ, ചിന്തിച്ചതുപോലെ, അമ്പില്ല യുദ്ധം ചെയ്യുവാൻ, വില്ല് മാത്രമേ ഉള്ളൂ, ആ അമ്പില്ലാതെ യുദ്ധം ചെയ്യാതെ അവൻ ജയിക്കുന്നതിനായും ജയിക്കാനായും പുറപ്പെട്ടു. 36 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് എഴുതി തന്നു, അവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കും, അവൻ തന്നെത്താൻ ഉയർത്തും, അതിന്റെ അവസാനം കോപം നിവൃത്തിയാവുകയോളം അവന് സാധിക്കുകയും ചെയ്യും. ദൈവം അത് അനുവദിച്ചു കൊടുക്കും, ദൈവം അത് അനുവദിച്ചു കൊടുക്കും. ദാനിയേൽ 8:25, 1-2 വാക്യങ്ങൾ ഞാൻ വായിച്ചു കാണിച്ചോട്ടെ. ദാനിയേൽ 8:25, ആ സംഭവത്തോളം ബന്ധത്തിൽ 8:25, അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പു ഭാവിച്ച് നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താദി കർത്താവിനെ എതിർത്ത് നിന്നുകൊണ്ട് തൊടാതെ തകർന്നു പോവുകയും ചെയ്യും. അവിടെ ഒന്ന് നോക്കട്ടെ, അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിക്കുകയും. He shall magnify himself in his heart and by peace shall destroy many. ആ വാക്യം ഇംഗ്ലീഷിൽ നോക്കിയേ, He shall magnify himself in his heart and by peace shall destroy many. നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിച്ച് അനേകരെ അവൻ തകർത്ത് കളയും. ഡിപ്ലോമസി, തന്ത്രപൂർവമായ പ്രയോഗങ്ങൾ. ഇസ്രായേല് ഈ 7 വർഷത്തിന്റെ ഉടമ്പടി ചെയ്യും. 7 വർഷത്തിന് ഉടമ്പടി ചെയ്ത് 7-ാം വർഷത്തിന്റെ മധ്യഭാഗം, അതായത് 3.5 വർഷം കഴിയുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ സംഭവം ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ സംഭവിക്കും. നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, Matthew chapter 24, 15 ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്ത പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറയുമ്പോൾ യഹൂദനെ സംബന്ധിച്ച് അബോമിനേഷൻ ഓഫ് ഡെസോലേഷൻ സ്റ്റാൻഡിംഗ് ഇൻ ദ ഹോളി പ്ലേസ്. ഒരു യഹൂദനെ സംബന്ധിച്ച് പെട്ടെന്ന് മനസ്സിലാകും കാര്യം എന്താണെന്ന്. അവന്റെ വിശുദ്ധ സ്ഥലത്ത് അവന്റെ ദേവാലയത്തിൽ ബിംബം നിൽക്കുന്നു. അബോമിനേഷൻ, അതായത് ഇറ്റ് ഈസ് എൻ ഐഡൽ, അതൊരു ബിംബമാണ്. വേണമെങ്കിൽ നോക്കിയോ പൗലോസ് പറഞ്ഞ വാക്യം നോക്കിയാട്ടെ, 2 Thessalonians 2:2, നമ്മൾ ഇപ്പോൾ വായിച്ചെടുത്ത് 2 Thessalonians 2:4 അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട്, ആ വാക്യം നോക്കിയാട്ടെ, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിലും ഇത് തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ യഹൂദന്റെ ദേവാലയത്തിൽ അവൻ ഇരിപ്പുറപ്പിക്കും. ഞാനിത് വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് റോമൻ സീസർമാര് അവരുടെ പൗരന്മാരോട് അവരെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടു. ശ്രദ്ധിച്ചു നോക്കിയേ, റോമൻ സീസർമാർ ജീവനുള്ള സീസർമാർക്ക് വേണ്ടി ദേവാലയങ്ങൾ പണിതിരുന്നു. ചരിത്രം അത് പഠിപ്പിക്കുന്നു. ജീവനുള്ള സീസർമാരെ സുഗന്ധദ്രവ്യങ്ങൾ അവരുടെ മുന്നിൽ കത്തിച്ച് അവരുടെ ബിംബങ്ങളുടെ മുമ്പിൽ മറ്റും സുഗന്ധങ്ങൾ കത്തിച്ച് നമസ്കരിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആ ബിംബങ്ങളുടെ മുന്നിൽ സുഗന്ധം കത്തിക്കുമ്പോൾ അവർ പറയേണ്ട ഒരു പേരാണ് കൂറിയോ സീസർ. കൂറിയോ സീസർ എന്ന് പറഞ്ഞാൽ സീസർ ഈസ് ദ ലോർഡ്. ക്രിസ്ത്യാനികൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാർക്ക് അത് പറയുവാൻ കഴിയില്ല. കാരണം എന്നാ, യേശു കർത്താവെന്ന് അവർ ഏറ്റു പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് ബിംബത്തിന് മുന്നിൽ കൂറിയോ സീസർ എന്ന് പറയുവാൻ കഴിയില്ലേ. അവരത് പറയാതിരുന്നപ്പോൾ അവരെ ട്രൈറ്റേഴ്സ് ആയിട്ട് മനസ്സിലാക്കി എണ്ണി അവർ രാജ്യത്തോട് കൂറില്ലാത്തവരാണ്. അങ്ങനെയാണ് വിശ്വാസികളെ കൊന്നൊടുക്കുവാൻ ആരംഭിക്കുന്നത് റോമൻ സാമ്രാജ്യം. കൂറിയോ സീസർ, സീസർ കർത്താവാണെന്ന് പറയാതിരുന്നപ്പോൾ വിശുദ്ധന്മാരെ പെർസിക്യൂട്ട് ചെയ്യുവാൻ തുടങ്ങി, അവരെ പീഡിപ്പിച്ചു, വലിയ പീഡ അനുഭവിച്ചു. നമുക്ക് ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. അന്തിക്രിസ്തു അവൻ സർവാധിപതിയായി മാറുന്നു. സർവലോക മതം പ്രത്യക്ഷപ്പെടും, ഉണ്ടാകുമെന്ന് വചനം കൃത്യമായി പറയുന്നു. ഈ മതത്തിന്റെ നേതാവും പറയും അവനെ നമസ്കരിപ്പാനും അവന്റെ ബിംബം ഉണ്ടാക്കുവാനും പറയുന്നു. സിമ്പിളായിട്ട് ഞാൻ പറയാം, ഇന്ന് മാർപ്പാപ്പ ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചാൽ ലോകത്തിൽ മുഴുവൻ അദ്ദേഹത്തിന്റെ ബിംബങ്ങൾ ഉണ്ടാക്കുകയും നമസ്കരിക്കുകയും ചെയ്യും. നിങ്ങൾ വെളിപാട് ദിവസം 13-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വായിക്കുക. ആ കള്ളപ്രവാചകൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവന്റെ ബിംബം ഉണ്ടാക്കുവാനും അവനെ നമസ്കരിപ്പാനും ഭൂവാസികളോട് ആവശ്യപ്പെടും. അന്തിക്രിസ്തു ഒരു വിധത്തിൽ ദൈവമാണെന്നുള്ളത് തന്നെ പ്രഖ്യാപിക്കും. അവൻ ദേവനെന്ന് നടിക്കും. അവൻ ദൈവാലയത്തിൽ ഇരിക്കും. യഹൂദന് പണിയപ്പെട്ട ദേവാലയത്തിന്റെ അകത്ത് അവന്റെ ബിംബം സ്ഥാപിക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മൂലം, അത് വാസ്തവത്തിൽ പഠിച്ചാൽ ഞാൻ എടുക്കുന്നില്ല, യഹൂദന്മാരുടെ പക്ഷത്തിൽ നിന്ന് 144,000 പേരെ ദൈവം വിളിച്ചു വേർതിരിക്കും, മുദ്രയിട്ട് വേർതിരിക്കും. അവരെ വെളിപ്പാട് 6 പറയുന്നു ദൈവത്തിന്റെ ദാസന്മാർ. അവരുടെ പ്രഭാഷണം പ്രസംഗങ്ങൾ മൂലം യഹൂദന്മാർക്ക് മനസ്സിലാകും ഇവരെ കള്ള മശിഹയാണ്. അന്ന് വരെ അവരെ സഹായിച്ചുകൊണ്ടിരുന്ന ഈ മശിഹ, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിരുന്നു ഈ അന്തിക്രിസ്തു മശിഹയാണെന്ന്, ആ മശിഹ കള്ള മശിഹയാണെന്ന് മനസ്സിലാകുമ്പോൾ വലിയ അനർത്ഥങ്ങൾ സംഭവിക്കും. യഹൂദനെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കും. നമ്മളതാണ് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഭാഗം ഞാൻ വിടുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ കാര്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ യെരുശലേമിനുള്ള ബന്ധത്തിൽ തന്നെ കോട്ടയം ഭാഗത്തും മറ്റും ശുശ്രൂഷിക്കുകയായിരുന്നു. ദൈവം കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തന്നു. ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു, യെരുശലേമിന് വേണ്ടി അറേബ്യൻ രാജ്യങ്ങൾ ശബ്ദമുയർത്തുന്നു, യെരുശലേം അവരുടെ കയ്യിൽ കിട്ടും. യെസ്, അതെങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ എസ്കേൽ പ്രവചനം 36-ാം അധ്യായം നോക്കിയാട്ടെ, ഞാൻ ഒന്ന് രണ്ട് വാക്യം കാണിച്ചു തരാം. ഇന്ന് ഈ യെരുശലേമിന് വേണ്ടി ബഹുവിളി കൂട്ടുമ്പോൾ ഇസ്രായേൽ അസന്നിഗ്ധമായി പറഞ്ഞു, ഞങ്ങൾ യെരുശലേം വിട്ടുകൊടുക്കില്ലേ, ഞങ്ങളുടെ നിത്യതല സ്ഥലമാണ്. എന്നാൽ എസ്കേൽ 36:1-2 വാക്യം, നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ചു പറയേണ്ടത്, ഇസ്രായേൽ പർവ്വതങ്ങളെ യഹോവയുടെ വചനം കേൾപ്പിൻ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അടുത്ത വാക്യം, ശത്രു ഞങ്ങളെക്കുറിച്ച് നന്നായി പുരാതനഗിരികൾ ഞങ്ങൾക്ക് കൈവശമായിരിക്കുന്നു എന്ന് പറയുന്നു. ആഹാ, ഇംഗ്ലീഷ് അത് വായിച്ചാൽ വളരെ രസകരമാണ്. ആഹാ എന്ന് പറഞ്ഞിട്ട് പുരാ ശത്രു ആരാണത്? അറേബ്യൻ രാജ്യങ്ങളാണ്. പുരാതനഗിരികൾ ഞങ്ങൾക്ക് കൈവശമായി. എന്താണ് ഈ പുരാതനഗിരികൾ? ആവർത്തനം 32 വായിച്ചാൽ 15-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു വായിച്ചാൽ, അവനവനെ ഉന്നത പുരാതനഗിരികളിൽ നടത്തും. യെരുശലേം പർവ്വതമാണ് പറയുന്നത്. ഉന്നതഗിരികളിൽ അവനെ നടത്തും. യഹൂദനോടുള്ള ബന്ധത്തിൽ ആവർത്തനം 32 പറഞ്ഞു. ഇവിടെ നോക്കുക, പുരാതനഗിരികൾ ഞങ്ങൾക്ക് കൈവശമായിരിക്കുന്നവർ പറയും, അവരുടെ കൈവശം അത് കിട്ടും. അതിന്റെ ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ താഴോട്ട് പറയുന്നു. ഞാൻ 1-2 വാക്യം കൂടെ വേണേ ചൂണ്ടിക്കാണിക്കാം. ദാനിയൽ തന്നെ ദേശത്തെ ഭാഗിച്ചു കൊടുക്കുമെന്ന് വായിക്കുന്നുണ്ട്. നമ്മൾ കർത്താവ് അനുവദിച്ചാൽ ആ ഭാഗം പഠിക്കുമ്പോൾ ഞാൻ പ്രവചനപരമായിട്ട് അത് ചൂണ്ടിക്കാണിക്കാം. എന്നാൽ ഇതൊരു പ്രവചന പഠന ക്ലാസ് കൂടെ ആയതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങൾ കുറച്ചുകൂടെ പരിചയം വന്നോട്ടെ എന്ന് കരുതി എടുത്തു പറയുന്നു. ദാനിയൽ 11:39 അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന കാര്യമാണ് അതിൻ്റെ 36 വാക്യങ്ങളിൽ പറയുന്നത്. അവിടെ പറയുമ്പോൾ 39-ാം വാക്യം വായിക്കാം. അവിടെ അവൻ ഒരു അന്യദേവന്റെ ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങളുമേൽ ആക്കി വെക്കും. അവനെ സ്വീകരിക്കുന്നവന് അവൻ മഹത്വം വർദ്ധിപ്പിക്കും. അവനവരെ പലർക്കും അധിപതികളാക്കും. ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. വാക്യം നോക്കിയേ, ദേശത്തെ യെരുശലേമിനെ കുറിച്ചാണ്, ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. വീണ്ടും വായിച്ചോ, വീണ്ടും എടുത്തു. യോഹുവേൽ 3, യെസ്, 2-3 വാക്യങ്ങൾ ശ്രദ്ധേയമായി കഴിഞ്ഞു. യോഹുവേലിന്റെ പ്രവചനം 3-ാം അധ്യായം, യോഹുവേലിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ അതിന്റെ 2-ാം വാക്യം വായിക്കാം. സകല ജാതികളോട് യഹോശാഥാൻ വരെ ചെലവറാക്കി എന്റെ ജന നിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കും. അവരവരെ ജാതികളുടെ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞുവല്ലോ. അവൻ ദേശത്തെ പ്രതിഫലത്തിനായിട്ട് ഭാഗിക്കും. അവൻ എന്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞുവല്ലോ. നമ്മൾ എസ്കേൽ 36 വായിച്ചു, പുരാതനഗിരികൾ ഞങ്ങൾക്ക് കൈവശമായിരിക്കുന്നു. ഇന്ന് യെരുശലേം അവരുടെ കയ്യിൽ കിട്ടുവാനും ഇസ്രായേലിന്റെ കയ്യിലിരിക്കുന്ന പല ഭാഗങ്ങൾ പിടിച്ചുകൊടുക്കുവാനും അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ ആളുകൾ ശബ്ദമുയർത്തുമ്പോൾ 100 മുമ്പ് ബൈബിളിൽ രേഖപ്പെടുത്തി അറേബ്യൻ രാജ്യങ്ങൾക്ക് ആ ഭൂമി കിട്ടാൻ പോവുകയാണ്. ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് യെരുശലേം പുരാതന ഗിരികൾ ഞങ്ങൾക്ക് കൈവശമായി അത് പറയുമ്പോൾ അവർക്ക് വേണ്ടി വാസ്തവത്തിൽ ഞാൻ ഒരു വാക്കൂടെ യെശയ്യാവിൽ നിന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. എന്തുകൊണ്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ മനസ്സിലേക്ക് അത് വളരെ ശക്തമായി കടന്നു വന്നൊരു വാക്യമാണ്. എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നു. കർത്താവ് അവരെ രക്ഷിക്കുന്ന സന്ദർഭത്തിൽ പറയുന്നൊരു വാക്കാണ് എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നു. യെശയ്യാവ് 63:4. ഞാനൊരു പ്രതികാര ദിവസം കരുതിയിരിക്കുന്നു. എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നു. ഇയർ ഓഫ് മൈ റിഡീംഡ് ഹാസ് കം. അത് വളരെ അർത്ഥപൂർണമായി കഴിഞ്ഞ ദിവസം എൻ്റെ മനസ്സിൽ വന്നു. ആ വാക്യം ലേവ്യ പുസ്തകം 25 ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഞാൻ ആ ഭാഗമൊന്നും എടുക്കാതെ പറയട്ടെ. ലേവ്യർ 25 വീണ്ടെടുപ്പിന്റെ സംവത്സരത്തെ കുറിച്ച് പറഞ്ഞു. ഇയർ ഓഫ് റിഡംഷൻ. എന്താ പറയുന്നത്? ഒരു യഹൂദൻ ദരിദ്രനായി പോയി, അവന്റെ വസ്തുവക വിറ്റുപോയി, അവൻ നാനാവിധമായി അവന്റെ തകർച്ച അങ്ങോട്ട് സംഭവിക്കുകയാണ്. ആ കുടുംബം തകർന്നുപോയി. ആ കുടുംബം തകരുമ്പോൾ അവൻ നാനാവിധമായി ആ കുടുംബം നശിക്കുന്ന സന്ദർഭത്തിൽ അവനെ വീണ്ടെടുക്കുവാൻ ഒരുത്തിന് വരാം, അല്ലെങ്കിൽ അവനെ വീണ്ടെടുക്കുന്ന ഒരു സംവത്സരമുണ്ട്. ആ സംവത്സരത്തെ കുറിച്ച് പറയുകയാണ്, ഇയർ ഓഫ് മൈ റിഡീം. എന്നാൽ അത് വീണ്ടെടുക്കുവാൻ അവകാശമുള്ളത് രക്തബന്ധമുള്ളവനാണ്. രക്തബന്ധമുള്ളവനാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പഴയ നിയമ പഠനത്തിൽ ആ വാക്യങ്ങൾ എടുക്കാതെ ഞാൻ പറയട്ടെ. നിന്റെ സഹോദരൻ ദരിദ്രനായി വല്ലതും വിറ്റുപോയാൽ അവന്റെ അടുത്ത ബന്ധു അവനെ വീണ്ടെടുക്കണം. രൂത്തിന്റെ പുസ്തകത്തിലൊക്കെ അത് വായിക്കുന്നുണ്ട്, അടുത്ത ബന്ധു. എന്നാൽ ഇവിടെ നോക്കിയേ, യേശു ക്രിസ്തു യഹൂദന്റെ അടുത്ത ബന്ധുവാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, അവന്റെ തകർച്ചയുടെ സന്ദർഭം, അന്തിക്രിസ്തു 3.5 കഴിഞ്ഞ് അവൻ കള്ളമശിഹയാണെന്ന് അവർ മനസ്സിലാക്കി, അവനെതിരായിട്ട് അവർ ശബ്ദമുയർത്തുമ്പോൾ, അവർ പീഡ അനുഭവിക്കുമ്പോൾ, ദ ഇയർ ഓഫ് മൈ റിഡീംഡ് ഹാസ് കം. അവരുടെ തകർച്ചയ്ക്ക് മുമ്പ്, യഹൂദനെ തച്ചുടച്ചില്ലായ്മയാക്കുന്നതിന് മുമ്പ് അവന്റെ അടുത്ത ബന്ധുവായ യേശുക്രിസ്തുവിന്റെ ബന്ധം ചൂടുപിടിക്കും. അവൻ മടങ്ങി വരും. അവൻ മടങ്ങി വന്നവരെ വീണ്ടെടുക്കുന്ന ചിത്രമാണ് 63 യെശയ്യാവ്. വീണ്ടെടുക്കുമ്പോൾ പറയുന്ന വാക്കാണ് The year of my redeemed has come. എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം. അല്ലേ? ഇന്ന് രാത്രി നമ്മൾ ഈ ദാനിയേലിന്റെ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എത്ര കൃത്യമായിട്ട് പഴയ നിയമ നിഴലിലും ഇവർ അനുഭവിക്കുന്ന കഷ്ടത്തെക്കുറിച്ച് ആ നിഴല് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഉടമ്പടി യഹൂദൻ മനസ്സിലാക്കി. ഞാൻ 1-2 വാക്യം കൂടെ ചൂണ്ടിക്കാണിക്കാം. അതിൻ്റെ യെശയ്യാവ് 28:15 വായിക്കുമ്പോൾ, പീഡനകാലത്തിൻ്റെ മധ്യഭാഗത്ത് വെച്ച് യഹൂദന് മനസ്സിലാകുന്ന ഒരു സംഭവമാണ്. 28:15, ഇരുപത്തിയെട്ടിൻ്റെ 15 വാക്യം. ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോടുമ്പടിയും ചെയ്തിരിക്കുന്നു. അവരന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, വി ഹാവ് മെയ്ഡ് എ കവനന്റ് വിത്ത് ഡെത്ത് ആൻഡ് ഹെൽ. കാരണം എന്നാ? അന്തിക്രിസ്തു കള്ളമശിഹയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ അഴിച്ചുവിടാവുന്ന സകല പീഡയും യഹൂദനോട് നടത്തും. ഞാൻ ഒരു ഭാഗം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചോളട്ടെ. ഈ പഠനത്തിൽ നമുക്ക് 3 വേണേൽ അതുകൂടെ പഠിച്ചിട്ട് വിടാം. ഞാൻ ഉള്ള സമയം കൊണ്ട് ആ കാര്യങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. 12 ഞാൻ ചിന്തിച്ചു, എനിക്ക് സമയമുണ്ടെങ്കിൽ ആ ചാപ്റ്റർ മുഴുവൻ ഒന്ന് എടുക്കണമെന്ന്. എടുക്കുവാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പെട്ടെന്ന് ആ ഭാഗം ഒന്ന് എടുക്കാം. ഈ 12 വാസ്തവത്തിൽ യഹൂദനുള്ള ബന്ധത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു അധ്യായമാണ്. 12 സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴിൽ ചന്ദ്രനും അവളുടെ തലയിൽ 12 കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. പല വ്യാഖ്യാനങ്ങളുണ്ട്. ഈ സ്ത്രീ കന്യമറിയമാണെന്ന് കത്തോലിക്കർ പഠിപ്പിക്കുന്നു. പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ തീർത്തും ഞാൻ പറയട്ടെ, വളരെ കൃത്യമായി പറയട്ടെ, ഇത് കന്യമറിയമല്ല, മറ്റാരുമല്ല, യഹൂദ രാഷ്ട്രമാണ്. നോവ് കിട്ടി പ്രസവിക്കുന്ന സ്ത്രീയായിട്ട് യഹൂദ രാഷ്ട്രത്തെ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാക്യങ്ങൾ വേണമെങ്കിൽ എടുത്തുതരാം. എന്നാൽ യെശയ്യാവ് 9:6-7 വായിച്ചാൽ യഹൂദന്മാരുള്ള ബന്ധത്തിൽ പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഈ വെളിപ്പാട് 12 അവൾ ഗർഭിണിയായി നോവുകിട്ടി നിലവിളിക്കുന്നത് സർവഭൂമിയായും ഇരുമ്പുകോൾ കൊണ്ട് വേയിക്കേണ്ട ഒരു ആൺകുട്ടിക്ക് ജന്മം കൊടുക്കുവാനാണ്. ആരാണ് ആൺകുട്ടി? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന് ജന്മം കൊടുത്ത സ്ത്രീയാണ് ഇസ്രായേൽ. യെശയ്യാവ് 9:6-7 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക്, യഹൂദനെ മൊത്തത്തിൽ പറയുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, യേശുക്രിസ്തുവാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ റോമലേഖനം 9:5, ജഡപ്രകാരവും ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. ജഡപ്രകാരവും ക്രിസ്തുവും അവരിൽ നിന്ന് ഉത്ഭവിച്ചു, യേശുക്രിസ്തു അവരിൽ നിന്നാണ് ഉത്ഭവിച്ചത്. യേശുക്രിസ്തുവിന് ജന്മം കൊടുത്ത രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തെ പ്രതിനിധീകരിച്ച് കാണിക്കുന്നു ഈ സ്ത്രീ. ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞു, എ മിറാക്കിൾ സൈൻ പോസ്റ്റ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ ദൈവത്തിന്റെ കരം മനസ്സിലാക്കുവാൻ നൽകപ്പെട്ട അടയാളമാണ് ആ സ്ത്രീ. ഞാൻ മറ്റു ഭാഗങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ലേ. എന്നാൽ ഇവിടെ ഇങ്ങോട്ട് ചരിത്രം പറയുമ്പോൾ, ഈ ആൺകുട്ടിയെ പ്രസവിച്ച ഉടനെ തിന്നുകളയുവാൻ മഹാസർപ്പം അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. താഴോട്ട് വായിച്ചാൽ മഹാസർപ്പം ആരാണ്? 9-ാം വാക്യം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളഞ്ഞ പിശാചും സാത്താനും എന്ന മഹാസർപ്പം. സാത്താൻ നിൽക്കുകയാണ്. യേശു ക്രിസ്തു ജന്മമെടുത്തു കഴിഞ്ഞപ്പോൾ ഹേരോദാവിൽ കൂടി അവനെ വിഴുങ്ങിക്കളയുവാൻ ശ്രമിച്ചു. സാത്താൻ അവനെ പട്ടണത്തിന്റെ വക്കോളം ചെന്ന് തെല്ലിയിട്ട് കൊല്ലുവാൻ ശ്രമിച്ചു. ഗദസമനയിൽ പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലരും വിശ്വസിക്കുന്ന ക്രൂശുമരണം മാറുവാനല്ല കർത്താവ് പ്രാർത്ഥിച്ചത്. സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അല്പസമയം എടുക്കാമായിരുന്നു. ക്രൂശുമരണം മാറുവാനല്ല, അവൻ ക്രൂശിൽ മരിക്കാനാ വന്നത്. പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങണം. ഗദസമനയിൽ വെച്ച് അവനെ കൊന്നൊടുക്കുവാൻ പൈശാചികന്മാർ ശ്രമിച്ചു നോക്കി. കർത്താവ് തന്നെ പറയുന്നുണ്ട്, എന്റെ പിതാവിനോട് ചോദിച്ചാൽ 12 ലെഗിയോൻ ദൂതന്മാരെ എനിക്ക് തരും. ഒരു ലെഗിയോൻ എന്ന് പറഞ്ഞാൽ 6000 സൈന്യത്തിന്റെ കൂട്ടമാണ്. 5000-6000 സൈന്യത്തിന്റെ ഒരു കൂട്ടമാണ്, റോമൻ സൈന്യത്തിന്റെ കൂട്ടമാണ് 1 ലീജിയൻ. യേശുക്രിസ്തുവോട് പറയുന്നു, എന്റെ പിതാവിനോട് ചോദിച്ചാൽ 12 ലെഗിയോൻ ദൂതന്മാരെ തരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്ര? 60,000-70,000 സൈന്യത്തിൽ അധികം എനിക്ക് തരും, ഞാൻ ചോദിക്കുന്നില്ലേ. അതിൽ നിന്നൊരു ആശയം വെളിപ്പെടുന്നു. യേശുക്രിസ്തു ഗദസമനയിൽ കിടന്നപ്പോൾ അത്രത്തോളം അല്ലെങ്കിൽ അതിലധികം സാത്താന്റെ സൈന്യം അവിടെ അണിതിരുന്നിട്ടുണ്ട്. പാതാള ഗോപുരങ്ങൾ അവനെ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് കൊന്നെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അവന്റെ വിയർപ്പുകൾ നിലത്തു വീഴുന്ന ചോരത്തുള്ളി പോലെയായി. ഒരു കാര്യം മറക്കരുത്, അത് തണുപ്പുള്ളൊരു രാത്രിയായിരുന്നു. പത്രോസ് തീ കായുവാൻ തീയുടെ അടുക്കൽ പോയി നിന്നു. ആ തണുപ്പുള്ള രാത്രിയിൽ ആ തണുപ്പ് മാറ്റുവാൻ തീയുടെ അടുക്കൽ നിന്ന് തീ കാഞ്ഞുകൊണ്ട് പത്രോസും മറ്റും നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രൻ അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന ചോരത്തുള്ളി പോലെ ആകുമ്പോൾ അവന്റെ ഉള്ളിൽ കൂടെ കടന്ന വ്യഥ, എബ്രായലേഖനത്തിൽ പറയുന്നു, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചന കഴിച്ചു, ഭയഭക്തി നിമിത്തം ഉത്തരം കിട്ടി. ക്രൂശിൽ കരഞ്ഞ കാര്യമല്ലേ. അവൻ ഗദസമനിൽ കിടന്ന് ഉറക്ക നിലവിളിച്ചു, ഭയഭക്തി നിമിത്തം ഉത്തരം കിട്ടി. അവനെ ആ മരണത്തിൽ നിന്ന് പിതാവ് വിടുവിച്ചു. അവിടെയും പ്രാർത്ഥിച്ചു, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം, ഞാൻ ഇങ്ങനെ മരിക്കാനാണ് നിനക്കിഷ്ടമെങ്കിൽ നിന്റെ ഇഷ്ടം. യെസ്, നാം ഇവിടെ വായിക്കുന്നു, ആൺകുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കൊന്നുകളയുവാൻ സാത്താൻ വിഴുങ്ങിക്കളയുവാൻ നിന്നു. ആൺകുട്ടി സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടും. കർത്താവിന്റെ ക്രൂശുമരണം, അടക്കൽ, പുനരുത്ഥാനം, സ്വർഗാരോഹണം. എന്നാൽ അതിനുശേഷം എന്ത് സംഭവിച്ചു? വെളിപ്പാട് 12:5, അവൾ സകല ജാതികളെ ഇരുമ്പുകൊണ്ടും ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനം എടുത്തുകൊള്ളപ്പെട്ടു. സ്ത്രീ വരൂമിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റണമെന്ന് ദൈവം ഒരുക്കൊരു സ്ഥലമുണ്ട്. 1260 ദിവസം, 3.5 വർഷം. താഴോട്ട് വായിക്കാം, 7-12 വരെ. സ്വർഗത്തിൽ സാത്താൻ കരേറിപ്പോകുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് സാത്താനെ ഈ പീഡനകാലത്തിന്റെ മധ്യഭാഗം, അന്തിക്രിസ്തു ബിംബം ദേവാലയത്തിൽ സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിലും മറ്റൊരു സംഭവം നടക്കുന്നു. സ്വർഗത്തിലൊരു യുദ്ധം. സ്വർഗത്തിൽ ഇന്നും സാത്താൻ കരയേറി ചെല്ലുന്നുണ്ട്. എന്നാൽ പീഡനകാലത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് അവനെ സ്വർഗത്തിൽ നിന്ന് തെള്ളിക്കളയുമെന്ന് 7-12 വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നു. അവൻ ഭൂമിയിൽ വന്നു, അവന് മനസ്സിലായി അല്പകാലമേ ഇനിയുള്ളൂ. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഗദരദേശത്തിലെ ഭൂതഗ്രസനെ സൗഖ്യപ്പെടുത്തിയപ്പോൾ ഭൂതങ്ങൾ കർത്താവിനോട് പറഞ്ഞു, സമയത്തിനു മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോ? ഭൂതങ്ങൾക്കറിയാം ഇനിയും 2000 വർഷം കിടപ്പുണ്ട്. ഭൂതങ്ങൾക്ക് മനസ്സിലായി തങ്ങൾക്ക് അല്പകാലമേ ഉള്ളൂ, അല്പകാലമേ ഉള്ളൂ എന്നും പറഞ്ഞ് ഭയങ്കര ശൗര്യത്തോടെ വന്നു. ഇനിയുള്ള ഭാഗം ശ്രദ്ധിച്ചേ. 13-ാം വാക്യം, തന്നെ ഭൂമിയിലേക്ക് തെള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടു. ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ ആരാണ്? ഇസ്രായേൽ രാഷ്ട്രമാണ്. പീഡനകാലത്തിന്റെ മധ്യഭാഗം, സാത്താൻ അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് ശൗര്യത്തോടെ വന്നു. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ഇഞ്ചി നിന്ന കുരങ്ങിനെ പോലെ എന്നൊരു പദപ്രയോഗമുണ്ട്. അവൻ സകല ശൗര്യത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്റെ വൈരാഗ്യം മുഴുവൻ തീർക്കുന്നത് ആരോടാണെന്നറിയാമോ? യേശുക്രിസ്തുവിന് ജന്മം കൊടുത്ത രാഷ്ട്രത്തോട്. ഈ രാത്രിയിൽ എന്റെ കേൾവിക്കാരോട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോകത്തെ വാഴുന്നത് സാത്താനാണ്. ഈ ലോകത്തിന്റെ ഭരണകൂടങ്ങളുടെ പുറകിൽ സാത്താനാണ്. ഈ ലോകത്തിന്റെ ദൈവം അവനാണ്. സോർ പ്രഭു എന്നും മറ്റും വിളിക്കുമ്പോൾ ആ ഭരണകർത്താവിന്റെ പുറകിലുള്ള ആത്മാവിനെയാണ് കർത്താവ് പറയുന്നത്. ഞാൻ പറയട്ടെ, എന്തിനാണ് യഹൂദൻ ലോകത്തിൽ ഇത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടത്? അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആത്മാവാണ്. രാത്രി ആ സത്യം മനസ്സിലാക്കി. ഹിറ്റ്ലർ 600,000 യഹൂദനെ കൊന്നൊടുക്കുമ്പോൾ ഹിറ്റ്ലർ വ്യാപരിച്ച ആത്മാവ് എന്താണെന്ന് ചിന്തിക്കുക. നമ്മളിവിടെ താഴോട്ട് വായിക്കുമ്പോൾ ഈ ഉപദ്രവം വളരെ കഠിനമാകുമ്പോൾ 1260 ദിവസം ഇപ്പോൾ ശ്രീ മരുഭൂമിയിലേക്ക് തൻ്റെ സ്ഥലത്തിലേക്ക് പറന്നു പോകണമെന്ന് വലിയ കഴുകന്റെ ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും, ഒരു കാലം ഇരുകാലം അരക്കാലം, എത്ര കാലം? 3.5 കാലം. ഒരു കാലം ഇരുകാലം അരക്കാലം, 3.5 കാലം, 3.5 വർഷം, 1260 ദിവസം. എത്ര കൃത്യമായിട്ട് ബൈബിൾ പറയുന്നു. മരുഭൂമിയിൽ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്, വചനത്തിൽ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ആ സ്ഥലം പെട്രയാണെന്ന് പലരും കരുതുന്നു. പെട്ര, നിങ്ങൾക്ക് തെളിവുകൾ വേണമെങ്കിൽ 1-2 വാക്യം നോട്ട് ചെയ്ത് കൊടുക്കാം. ദാനിയേൽ 11:41 യെശയ്യാവ് 26:20 അവിടെ അന്തിക്രിസ്തുവിന്റെ ഉപദ്രവം ഏൽക്കാത്തൊരു സ്ഥലമുണ്ട്, പെട്ര, യോർദാന്റെ ഭാഗത്തുള്ള പെട്ര. ഞാൻ ആ സ്ഥലം ആശ്ചര്യമായി പോയി കണ്ടിട്ടുള്ള സ്ഥലമാണ്. യഹൂദനെ മരുഭൂമിയിൽ പോറ്റുന്നൊരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ അവനെ അരക്കാലവും ഒരു കാലവും ഇരുക്കാലവും സൂക്ഷിക്കും. യഹൂദന്മാരിലൊരു സംഘത്തെ അവിടെ സൂക്ഷിക്കും, ഒരു സംഘത്തെ അവിടെ സൂക്ഷിക്കും. കഴുകന്റെ ചിറകിൽ അവളെ അവിടെ കൊണ്ടുപോകും. എന്നാൽ മഹാസർപ്പം അവിടെ വലിയ സൈന്യത്തെ അയക്കുമ്പോൾ ഭൂമി തുണനിൽക്കും. അതിൻ്റെ അവസാന ഭാഗം കൂടെ വായിക്കാം. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവങ്ങൾ പ്രണയിക്കുന്നൊരു യേശുവിന്റെ സാക്ഷിയോട് അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. യഹൂദന്മാരിൽ ശേഷിക്കുന്നവരെ കൊന്നൊടുക്കുവാൻ പുറപ്പെട്ടു. 3 ബാലന്മാരെ തീച്ചൂളയിൽ എടുത്തിട്ടു. ആ തീച്ചൂളയിൽ അവരുടെ കെട്ടുകൾ പൊട്ടിപ്പോയതല്ലാതെ അവർക്ക് ഹാനി വരാതെ തീച്ചൂളയിൽ അവരെ സൂക്ഷിച്ചു. യഹൂദനിൽ ഒരു കൂട്ടത്തെ, എബ്രായ ബാലന്മാരെ സൂക്ഷിച്ചതുപോലെ ദൈവം അവരെ അകലെ മാറ്റി പാർപ്പിക്കും. ഒരു കൂട്ടത്തെ സൂക്ഷിക്കുമ്പോൾ നോക്കുക, മറുഭാഗത്തെ ഉപദ്രവിക്കും. ദാനിയൽ എവിടെയായിരുന്നു ഈ സന്ദർഭത്തിൽ? ദാനിയൽ എവിടെയാണ്? ദാനിയൽ വാസ്തവത്തിൽ എന്തോ രാജ്യത്തിൻ്റെ ആവശ്യത്തോടുള്ള ബന്ധത്തിൽ ആ രാജ്യം വിട്ട് താൻ പോയിരിക്കുകയാണെന്നാണ് ചരിത്രത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദാനിയേൽ ദൈവസഭയുടെ ചിത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അന്തിക്രിസ്തു ബിംബത്തെ നാട്ടുമ്പോൾ ദാനിയേൽ അവിടെ ഇല്ലേ? ദൈവജനം അവിടെ ഇല്ലേ? യഹൂദന്മാരിൽ 3 ബാലന്മാരെ പ്രത്യേകാൽ സൂക്ഷിച്ച പോലെ ഒരു കൂട്ടം യഹൂദനെ പ്രത്യേകാൽ പ്രസവ് ചെയ്യും. എന്നാൽ അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ കാര്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കും. ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിപ്പാൻ, ഞങ്ങളുടെ നാളുകൾ എണ്ണുക മാത്രമല്ല, ഞങ്ങളെ ജ്ഞാനികളാക്കുന്ന നിന്റെ വചനം ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം. ലോകവും ലോകത്തിൻ്റെ സംഭവങ്ങളും അവിചാരിതമല്ലേ പിതാവേ? ഞങ്ങളിതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മധ്യപൂർവദേശം കലുഷമായി, വലിയൊരു സമാധാന ഉടമ്പടിക്ക് വേണ്ടി ലോകം മുഴുവൻ യത്നിക്കുമ്പോൾ നിന്റെ വചനത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, സമാധാന ഉടമ്പടിയുമായി അന്തിക്രിസ്തു എഴുന്നേറ്റ് വരും. ലോകം അവനെ അംഗീകരിച്ച് 3.5 വർഷം കഴിയുമ്പോൾ യഹൂദന് മഹാപീഡനം ഉണ്ടാകും. ഞങ്ങൾ നോർത്തതുപോലെ ആ സന്ദർഭത്തിൽ ദാനിയേലിനെ സൂക്ഷിച്ച പോലെ ഞങ്ങൾ ഇതിൻ്റെ സ്ഥലത്തിൽ സുരക്ഷിതമായിരിക്കും. 3 ഇബ്രായ ബാലന്മാരെ തീച്ചുളയിൽ സൂക്ഷിച്ച പോലെ യഹൂദനിൽ ഒരു കൂട്ടത്തെ അങ്ങ് സൂക്ഷിക്കുമ്പോൾ ആ സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് സാത്താൻ യുദ്ധത്തിന് കടന്നു എന്ന പോലെ യഹൂദൻ വലിയ പീഡയിൽ കൂടെ കടക്കും. ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നതിൻ്റെ വചനത്തിനായി സ്തോത്രം. ഞങ്ങളിത് കാണുമ്പോൾ ഭയത്തോടും ഭക്തിയോടും ജീവിച്ച് ഞങ്ങളുടെ നാളുകളെ എണ്ണി ഞങ്ങൾ വിശുദ്ധന്മാരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളൊക്കെ തന്ന പാഠത്തിനായി സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക് തരുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. So glad you came to save us. You came.